അധ്യായം ഒന്ന്. റോമക്കാരും സുറായികളും. അങ്ങനെ വളർന്ന അമരവള്ളിയാണ്. സങ്കടങ്ങൾക്കുമേൽ അത് പടർന്നു. ഇപ്പോൾ അതിന്മേൽ പൂക്കാലം. വെള്ളയും വയലറ്റ് നിറമുള്ള പൂക്കൾ, കറുത്ത ഈച്ചകൾ, നീലവണ്ടുകൾ, പച്ച നിറമുള്ള കാറ്റ്. ഈ അമരവള്ളിയിലൂടെ ഞാൻ പിടിച്ചു കയറും. ഇതിൻ്റെ തുഞ്ചത്ത് അതിശയകരമായൊരു ലോകമുണ്ട്. വെണ്ണ നിറമുള്ള ഉടുപ്പിൻ്റെ 10,007 ഞൊറുകൾ വിടർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ആ വിസ്മയ ലോകത്ത് കാൽകുത്തും. ഓർത്തിരിക്കാത്ത നേരത്ത് അമ്മാമയ്ക്ക് ചുറ്റും പൊന്മഴ പെയ്യും. രത്നങ്ങൾ പെറുക്കി കൈ കഴയ്ക്കുമ്പോൾ അമ്മാമ വിളിച്ചു പറയും, മതീരെ കിടാവേ. ആനി വായ പൊത്തി ചിരിച്ചു. കുനിഞ്ഞു നിന്ന് അമരത്തടം കിളയ്ക്കുന്ന അമ്മാമയുടെ ഞൊറിവാൽ പൊന്തിച്ചു നോക്കി. എന്താണ്ടി? ഒന്നുമില്ല. എന്നാ പോയി വെള്ളം കൊണ്ടാ. കുലുങ്ങി ചിരിച്ചുകൊണ്ട് ആനി കിണറ്റുകരയിലേക്ക് ഓടി. വെള്ളം കൊണ്ടുവന്ന് അമരത്തടം നനച്ചു. മുഷിഞ്ഞു മുഷിഞ്ഞു കറുപ്പ് നിറമായ അവളുടെ കമ്മീസ് നനഞ്ഞു കുതിർന്നു. ഒക്കത്തുകൂടെ അരിച്ചിറങ്ങുന്ന തണുപ്പ് ആനിക്കിഷ്ടമായി. കൈക്കോട്ട് മണ്ണിലുടക്കിയപ്പോൾ അമ്മാമ അർത്ഥം വെച്ച് ആനിയെ നോക്കി. എന്തുകൊണ്ട് ഇക്കടെ ആവിയത്? സ്വർണക്കൊട. ആനി അമരത്തടത്തിനരികിൽ കുന്തിച്ചിരുന്നു. അവൾക്ക് പ്രതീക്ഷയായി. മണ്ണിനടിയിലും വിസ്മയകരമായ ലോകങ്ങൾ ഉണ്ടാവാമല്ലോ. അമരവള്ളിയിൽ കാറ്റ് വീശി. വാടിയ കുറേ പൂക്കൾ ആനിയുടെ മുടിയിലും തടത്തിലെ വെള്ളത്തിലും വീണു. അമ്മാമ കൈക്കോട്ട് ഇളക്കിയെടുത്തു. വല്ല വേരാവും, അമ്മാമ പറഞ്ഞു. അല്ല, ആനി ഉറപ്പിച്ചു. മറ്റെന്തോ ആണ്, മറ്റെന്തോ. ഒരു ഞൊടിനേരം കൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന എന്തോ ഒന്ന്. അതിനുശേഷം ആനി ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. മണ്ണിനടിയിൽ നിന്ന് ഇളക്കിയെടുത്തത് ഒരസ്ഥി കഷണമായിരുന്നു, മനുഷ്യൻ്റെ കൈയുടെ ഒരു മുഴുത്ത എല്ല്. അമ്മാമ ആഞ്ഞു തുപ്പി, കുരിശു വരച്ചു. ഈ മണ്ണ് അങ്ങനെയാണ്, എവിടെ കിളച്ചാലും ഒരെല്ലോ തലയോടോ പൊങ്ങി വരും. അമരയിലകൾക്കിടയിലൂടെ ചോർന്നു വീഴുന്ന വെളിച്ചത്തിൽ വിളറിയ ആ എല്ലിൻ കഷണം അമ്മാമയുടെ തുപ്പൽ വീണു തിളങ്ങി. കുരിശു വരയ്ക്കരു ഇക്കടാവേ, അമ്മാമ അവളുടെ തലയ്ക്ക് കിഴുക്കി. ആനി കുരിശു വരച്ചു. തുപ്പ്, അമ്മാമ ഒച്ചയടക്കി പറഞ്ഞു. ആനയുടെ വായിൽ തുപ്പലുണ്ടായിരുന്നില്ല. അമ്മാമയെ അനുസരിക്കാൻ അവളൊരു കുഞ്ഞു തുപ്പ് തുപ്പി. എന്തോട്ടാണാ തുപ്പണേ? ആനി അസ്ത കഷണത്തിന്മേൽ തൊടാൻ പോയി. സോറി, ഐ റിപ്പീറ്റ്. ആനി അസ്ഥി കഷണത്തിന്മേൽ തൊടാൻ പോയി. അമ്മാമ അവളുടെ കൈ തട്ടിക്കളഞ്ഞു. ആലാഹേരെ നമസ്കാരം ചൊല്ലിക്കഴിയണവരെ മിണ്ടാണ്ടാ നിക്കട്ടാ. അമ്മാമ കണ്ണടച്ചു നിന്ന് പിറുപിറുക്കാൻ തുടങ്ങി. അലാഹയുടെ നമസ്കാരം പിശാചിനെ ഓടിക്കാനുള്ളതാണ്. ഒരിളക്കത്തോടെ കൃഷ്ണമണികൾ മേലോട്ട് ചലിപ്പിച്ച് അമ്മാമ അത് ചൊല്ലുന്നത് ഒരു കാഴ്ചയാണ്, വേറെ ഭാഷയാണ്. ആനയുടെ അമ്മ കൊച്ചുറോത് പറയുന്നത് അങ്ങനെ ഒരു നമസ്കാരമില്ലെന്നാണ്. പിശാചിനെ ഓടിക്കാൻ പള്ളിയിലച്ഛന്മാർക്ക് മാത്രമേ അധികാരമുള്ളൂ. ഒക്കെ ആ ചെകുത്താൻ തള്ളേരെ ഡാവണ്. അല്ലെങ്കിൽ ആ നമസ്കാരം എവിടുന്ന് പഠിച്ചു തിണുന്നാ പറയട്ടെ? മലയാളത്തിൽ അതിൻ്റെ അർത്ഥ പറയട്ടെ. കൊച്ചുറോത് വെല്ലുവിളിക്കുന്നു. അതിൻ്റെ അർത്ഥം പറയാൻ പാടില്ല. അത് നിഗൂഢമായ ഒന്നാണ്. അതിൻ്റെ രഹസ്യം ചുരുളഴിക്കാൻ അമ്മാമയ്ക്ക് അധികാരമില്ല. ഒരിക്കലത് വെളിപ്പെടുത്തിയാൽ അതിൻ്റെ ഫലം പോയി. അമ്മാമ പറയുന്നത് മുഴുവൻ ആനയ്ക്ക് വിശ്വാസമാണ്. എന്നാൽ ആ വീട്ടിലുള്ള മറ്റാർക്കും അത് വിശ്വാസമില്ല. അലാഹയുടെ നമസ്കാരം ആരുണ്ടാക്കിയതാണ്? പള്ളിയിലൊന്നും അങ്ങനെ ഒരു നമസ്കാരമില്ലെന്ന് അമ്മ സത്യം ചെയ്തു പറയുന്നു. അലാഹയുടെ നമസ്കാരം അച്ഛന്മാർ ചൊല്ലാറില്ല. പിന്നെ എവിടെ നിന്നാണ് അതുണ്ടായത്? ഒരു പ്രാർത്ഥനാ പുസ്തകത്തിലും അത് എഴുതി വെച്ചിട്ടില്ല. ഈ പ്രദേശത്ത് തന്നെ അലാഹയുടെ നമസ്കാരം അറിയുന്ന, ഐ റിപ്പീറ്റ്, അറിയുന്നത് അമ്മാമയ്ക്ക് മാത്രമാണ്. അമ്മാമയുടെ അമ്മാമ മരിക്കാൻ കിടക്കുമ്പോൾ കാതിൽ ഓതിക്കൊടുത്തതാണ്. ഇനി അമ്മാമ മരിക്കാൻ കിടക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് കാതിൽ ഓതിക്കൊടുക്കും. അത് ആനിക്കാവണമെന്നാണ് ആനിയുടെ ആഗ്രഹം. അമ്മാമയുടെ അമ്മാമ അലാഹയുടെ നമസ്കാരം ചൊല്ലി ചാഴി വിലക്കിയിട്ടുണ്ട്. എന്നെങ്കിലും അലാഹയുടെ നമസ്കാരം പഠിക്കുകയാണെങ്കിൽ ആനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ചാഴി വിലക്കണമെന്നതാണ്. കതിര് നിറഞ്ഞ പാടത്തിൻ്റെ നടുവിൽ ചെന്ന് നിന്ന് അലാഹയുടെ നമസ്കാരം ചൊല്ലി ചാഴികളെ വിലക്കുക. ചാഴികളായ ചാഴികൾ മുഴുവനും ആനി ചൂണ്ടിക്കാട്ടുന്ന വഴിയെ പേടിച്ചോടി മറയും. പിന്നീടൊരിക്കലും ആ പാടത്തേക്ക് വരാൻ ധൈര്യപ്പെടുകയുമില്ല. പക്ഷേ ചാഴി വിലക്കുന്നതും പിശാശിനി ഓടിക്കുന്നതുമൊക്കെ ദൈവദോഷമെന്നാണെന്ന് അമ്മ പറയുന്നത്. രണ്ടീശന്മാർക്ക് വേല ചെയ്യരുത്, ആനയുടെ അമ്മ പറയും. അതിൻ്റെ അർത്ഥം ആനയ്ക്ക് അറിയില്ല. ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, പിടികിട്ടിയിട്ടില്ല. അമ്മയോട് ചോദിച്ചാൽ ദേഷ്യപ്പെടും. അമ്മാമയോട് ചോദിക്കാൻ ആനയ്ക്ക് തോന്നുന്നില്ല. ആന അമ്മാമയെ വിശ്വസിക്കുന്നില്ലെന്ന് അമ്മാമയ്ക്ക് തോന്നിയാലോ? ഭൂലോകസുന്ദരിയായ ചീയമ്മയോടൊന്ന് ചോദിച്ചു നോക്കി. ചീയമ്മ ഒറ്റച്ചാട്ടം, പൊക്കോ അവിടുന്ന്, നിന്റെ അമ്മ പറയണതിൻ്റെ ഒക്കെ അർത്ഥാന്വേഷിക്കലല്ലേ എൻ്റെ പണി. അന്ന് തീരുമാനിച്ചു, രണ്ടീശന്മാരുടെ അർത്ഥം ആരോടും ചോദിക്കില്ല. എപ്പോഴെങ്കിലും ആനയ്ക്ക് പിടിതരാതിരിക്കാൻ രണ്ടീശന്മാർക്ക് കഴിയില്ലല്ലോ. അമ്മയുടെ ഒരു കുഴപ്പം ഇതാണ്, അർത്ഥം നേരെ കിട്ടാത്ത വിധത്തിലാണ് ഓരോന്നിനെ പറ്റി പറയുക. അമ്മാമ്മ ആലാഹേരി നമസ്കാരം ചൊല്ലുന്നത് കാണാൻ ആനയ്ക്ക് നല്ല ഇഷ്ടമാണ്. കുത്തി വളർത്തി തോളുവരെ ഞാന്ന് കിടക്കുന്ന അമ്മാമ്മയുടെ കാതുകൾ ആടിക്കളിക്കും. വലിയ മേക്കാമോതിരങ്ങൾ കിടന്നു തുള്ളും. തെങ്ങും പൂക്കുല പോലെ ഞൊറിവാൽ വിടരും. കാതിൻ്റെ സുതാര്യതയിലൂടെ സൂര്യവെളിച്ചം കടന്നു പോകും. അപ്പോൾ കാതിന് ഇളം ചുവപ്പ് നിറമാകും. അമ്മാമ്മ സുന്ദരിയാവും. നിർത്താതെ കരയുന്ന കുട്ടികളെയും എടുത്തുകൊണ്ടാണ് ചിലപ്പോൾ ചില പെണ്ണുങ്ങൾ അമ്മാമ്മയുടെ അടുത്തേക്ക് ഓടി വരിക. ഈ പിശാശിൻ്റെ കരച്ചിൽ ഒന്നാം മാറ്റി തന്നെ മറിയഞ്ചേടത്തെ. അതുവരെ ഉണ്ടായിരുന്ന മുഖഭാവം മാറി അമ്മാമ്മ വേറൊരു മുഖഭാവം വരുത്തും. ഇതാരണ്ടപ്പാ? ആന വിചാരിക്കും. കരയുന്ന കുട്ടിയെ വാങ്ങി മടിയിലിരുത്തിയ അമ്മാമ്മ അതിൻ്റെ തലയിൽ പതുക്കെ പതുക്കെ തടവും. ജനാലപ്പടിയിൽ ചാരി വെച്ചിട്ടുള്ള അന്നത വെള്ളം നിറച്ച് കുപ്പി എടുത്തുകൊണ്ട് വരാൻ അമ്മാമ്മ ആനയോട് പറയും. കുപ്പിയുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള ചാക്ക് ചരടിൽ തൂക്കിപ്പിടിച്ച് ആന അതെടുത്തുകൊണ്ട് വരും. അമ്മാമ്മ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുന്നതാണ് അന്നത വെള്ളം. ചില ദിവസം കുപ്പിയിൽ ഒന്നും ഉണ്ടാവില്ല. ആസത്യം പക്ഷേ ആന ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ല. പകരം കുപ്പിയിൽ പച്ചവെള്ളം നിറച്ചു കൊണ്ടു കൊടുക്കണം. ഇരുട്ടിൽ നിന്ന് തിളങ്ങി വന്ന് പിടികൂടുന്ന നോട്ടങ്ങളാണപ്പോൾ ആനയെ കുഴക്കുന്ന പ്രശ്നം. അത് കുട്ടിപ്പാപ്പാൻ്റേതാണ്. കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കാൻ വയ്യെങ്കിലും കുപ്പിയിൽ പച്ചവെള്ളം നിറയ്ക്കുന്നത് കുട്ടിപ്പാപ്പാൻ അറിയും. അതിനോടുള്ള എതിർപ്പും ദേഷ്യവും കടുത്ത ചുമകളുമായി കുട്ടിപ്പാപ്പാനെ തന്നെ പിടികൂടും. കണ്ടു നിൽക്കാൻ വയ്യാതാവും. ആനയ്ക്ക് സങ്കടം വരും. അതുകൊണ്ട് കുട്ടിപ്പാപ്പാൻ്റെ മുറിയുടെ മുന്നിലെത്തുമ്പോൾ പച്ചവെള്ളം മറച്ചു പിടിച്ച് മുഖം തിരിച്ച് ആനി ഒരോട്ടം കൊടുക്കും. കിതച്ചുകൊണ്ടാണ് പച്ചവെള്ളം അമ്മാമയ്ക്ക് കൊടുക്കുക. അമ്മാമ അതിനെ വാഴ്ത്തും. അതോടെ അത് അന്നത വെള്ളമായി എന്ന് അമ്മാമ പറയും. പച്ചവെള്ളത്തിന് എന്തു മാറ്റമാണ് വരുന്നതെന്നറിയാൻ ആനി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കുപ്പിയുടെ പുറത്ത് അഴുക്കുള്ളത് കൊണ്ട് ഒന്നും വ്യക്തമായി കാണില്ല. കട്ടിളപ്പടിയും ചാരി മൂക്കത്ത് വിരൽ വെച്ച് കൊച്ചുറോതു. അമ്മാമയുടെ മരിയോള് അങ്ങനെ നിൽപ്പുണ്ടാവും പൊട്ടിത്തെറിക്കാറായിട്ട്. ഈ തള്ളക്കിതിനത് ഐ റിപ്പീറ്റ് ഈ തള്ളക്കിതിനധികാരണ്ടാ? എന്തക്രമായി കാട്ടണേ? മരിയോള് ചോദിക്കും. അമ്മായിയമ്മ അതിന് മറുപടി പറയില്ല. കൊച്ചുറോതുവിൻ്റെ ദേഷ്യം അതിനതിന് കൂടിക്കൊണ്ടിരിക്കും. അച്ഛന്മാരുടെ അധികാരത്തിൽ കൈകടത്തരുത്. ദൈവത്തെ പരീക്ഷിക്കരുത്. ഇങ്ങനത്തെ ദൈവദോഷങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നത് കൊണ്ടാണ് ഒരു മോൻ നാടുവിട്ടു പോയതും മറ്റേ മോൻ നിത്യരോഗിയായി കട്ടില് കയറിയതും. കെട്ടിച്ചയച്ചോറ്റയ്ക്ക് വല്ല തൊയിരണ്ട? കെട്ടിച്ചയക്കാൻ വഴിയില്ലാത്ത രണ്ടെണ്ണം നിന്ന് ഞരങ്ങുന്നത് വെറുതെയാണോ? നാടുവിട്ടു പോയ മോൻ ആനയുടെ അപ്പനാണ്, മറ്റേത് കുട്ടിപ്പാപ്പനും. കെട്ടിച്ചയച്ചോറ്റ എന്ന് വെച്ചാൽ ചെറുച്ചി അമ്മായിയും നോനു അമ്മായിയുമാണ്. ഞെരുങ്ങുന്ന രണ്ടെണ്ണമാവട്ടെ ഭൂലോകസുന്ദരിമാരായ ചിന്നമ്മയും ചീയമ്മയുമാണ്. വല്യമ്മായിയുടെ കാര്യം പറയാൻ അമ്മ വിട്ടുപോയതാവും. പറയുകയാണെങ്കിൽ എന്താണ് പറയുകയെന്ന് ആനയ്ക്കറിയാം. മാപ്പിള ചത്ത് വീട്ടിൽ വന്ന് നിൽക്കണം മൂത്തോള്. പറഞ്ഞു പറഞ്ഞ് അമ്മയുടെ ഒച്ച പൊങ്ങും. അത് കേട്ടാൽ കുട്ടിപ്പാപ്പൻ അസ്വസ്ഥനാകും. പള്ളി കുറ്റണ്ടാവുമ്പോൾ കാണാട്ടാ ചത്ത, കൊഴിച്ചിടാനാ പറ്റില്ല. പണ്ടാർക്കിട്ട് തെമ്മാടിക്കുഴിലാ കൊണ്ട് വെക്കേണ്ട വരും. ഇതോടെ കുട്ടിപ്പാപ്പൻ കിടന്ന് തിരിയാനും മറിയാനും തുടങ്ങും. കുട്ടിപ്പാപ്പൻ്റെ നെഞ്ചു വേദനിക്കും. ചേടുത്തിയാരേ, തീരെ മെലിഞ്ഞ ഒരച്ച കുട്ടിപ്പാപ്പൻ്റെ മുറിയിൽ നിന്ന് പുറപ്പെടും. അത് അമ്മയോടുള്ള ഒരു അപേക്ഷയാണ്. വിളിയുടെ പിന്നാലെ കഠോരമായ ചുമകളും പുറപ്പെടും. അപ്പോഴേ അമ്മ പറച്ചിൽ നിർത്തും. മളൊന്നും പറയണില്ലപ്പാ, മക്ക് നിങ്ങളുടെ ചെകുത്താനേയും വേണ്ട മാലാഖേനേയും വേണ്ട. ഞാനെത്ര തീട്ടോ മൂത്രം കോരിയാലും അവസാനം നിങ്ങളൊക്കെ ഒന്നാവും. മളെപ്പോഴും പുറന്തട്ടാ. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അമ്മ രൂപക്കൂടിൻ്റെ അടുത്തേക്ക് പോകും. മുട്ടുകുത്തി കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കുടുംബത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുകയാണെന്നാണ് അമ്മ അതിനെപ്പറ്റി പറയുന്നത്. അമ്മാമ്മ ഇതൊന്നും അറിയുകയോ കാണുകയോ കേൾക്കുകയോ ഇല്ലത്രേ. മടിയിലിരിക്കുന്ന കുട്ടിയും അലാഹയുടെ നമസ്കാരവും മാത്രമായിരിക്കും അമ്മാമ്മയുടെ ശ്രദ്ധയിൽ. അമ്മയുടെ പറച്ചിൽ എത്ര നീളുന്നോ അത്രയ്ക്ക് അമ്മാമ്മയുടെ പ്രാർത്ഥനയും നീളും. അവസാനം കുട്ടിയുടെ തലയിൽ അന്നതവെള്ളം തളിച്ച് പെട്ടെന്ന് കണ്ണു തുറന്ന് അമ്മാമ്മ പറയും, വാറോതനാനാ. വാറോതനാൻ ഒരു ചെകുത്താനാണ്. ദേഷ്യം വരുമ്പോൾ അമ്മാമ്മ അവളെ വിളിക്കുന്നത് ടി വാറോതനാൻ്റെ കുതിരേ എന്നാണ്. ഈ പ്രദേശം അങ്ങനെയാണ്. പലതരം ചെകുത്താന്മാരും അവരുടെ കുതിരകളും മേഞ്ഞു നടക്കും. ആലാഹയുടെ നമസ്കാരം തുടങ്ങിയാലുടൻ വാറോതനാനും അവൻ്റെ കുതിരയും നരകത്തിലേക്ക് ഓടും. ഓടുന്ന ഓട്ടം അമ്മാമ്മ അടച്ചു പിടിച്ച കണ്ണിൻ്റെ അടിയിൽ കൂടി കാണും. കുട്ടി കരച്ചിൽ നിർത്തി മയങ്ങും. എൻ്റെ ഔസേ പുണ്യാളോ? കുട്ടിയുടെ അമ്മ അത്ഭുതപ്പെടും. പോകാൻ നേരത്ത് കുട്ടിയെ അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ പുകഴ്ത്തുകയും ചെയ്യും. മക്കറിഞ്ഞൂടെ, വാറോതനാൻ്റെ കള്ളിയൊന്നും മറിയം ചേടത്തീരടുത്ത് നടക്കില്ലയെന്ന്. അതൊക്കെ കാണുന്നതും കേൾക്കുന്നതും ആനയ്ക്ക് അഭിമാനമാണ്. അന്നതവെള്ളം നിറച്ച കുപ്പിയും പിടിച്ച് അവൾ അമ്മാമ്മയെ ചാരി നിൽക്കും. എങ്ങനെയാ അമ്മാമ്മയ്ക്ക് ഇതൊക്കെ സാധിക്കണേ? ഇത്രയും ഭയങ്കരായ വാറോതനാനെ നിമിഷം കൊണ്ട് നരകത്തിലേക്ക് ഓടിക്കുന്നു. അലറിക്കരയുന്ന പിശാശുകുട്ടിയെ ശാന്തമാക്കുന്നു. എൻ്റെ കഴിവൊന്നുമല്ലാട്ടാ, കുരിശു വരച്ചുകൊണ്ട് അമ്മാമ്മ പറയും. അത് ശരിയാ, അവണേങ്ങാടൻ ചാത്തൻ്റെ കഴിവാ, അമ്മ തുടങ്ങും. ഇതോടെ ഒക്കെ നശിച്ചു എന്ന് കരുതിയാൽ മതി. അമ്മയും അമ്മാമ്മയും അന്നത്തെ വഴക്കു തുടങ്ങും. ആരാണ് അവണേങ്ങാടൻ? മൂപ്പരുടെ പേരിലാണ് വീട്ടിലെ ഉഗ്രവഴക്കുകൾ പലതും നടന്നിട്ടുള്ളത്. അമ്മ പറയും, എൻ്റെ വീട്ടുകാരെ വിശ്വാസികളാണ്, തറവാടിയോളാണ്. അറിയോ, ഞങ്ങളെ 64 കുടുംബക്കാരിൽ പെട്ടവരാണ്. നിങ്ങളുടെ പോലെ അവണേങ്ങാടൻ്റെ ആൾക്കാരല്ല. വിശ്വാസികളും അവണേങ്ങാടന്മാരും തമ്മിലുള്ള പോരാണിത് എന്നൊഴിച്ചാൽ അവണേങ്ങാടൻ ആര് എന്ന് ആനയ്ക്കും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വഴക്കിടുമ്പോൾ അമ്മയും അമ്മാമ്മയും ഉപയോഗിക്കുന്ന വാക്കുകളിൽ പകുതി എണ്ണത്തിൻ്റെ പോലും അർത്ഥം ആനയ്ക്കറിയില്ല. കേട്ടു നിൽക്കുന്നവർ മൂക്കത്ത് വിരൽ വയ്ക്കുകയോ ചെവി പൊത്തുകയോ കുട്ടിപ്പാപ്പൻ തലയണ വലിച്ചെറിയുകയോ ചെയ്യുന്നത് കണ്ട് പറയുന്നത് ചീത്ത കാര്യങ്ങളാണെന്ന് ആനി ഊഹിക്കും. അത്രമാത്രം. കേട്ടു നിൽക്കുന്നവരിൽ ചിലർ അമ്മയുടെ ഭാഗം ചേരും, ചിലർ അമ്മാമ്മയുടെ ഭാഗം ചേരും. എന്തുട്ടുണ്ടിയേ ഇവിളെ, ഈ കൊച്ചു റോതുപ്പോ മറീഞ്ചേടത്തിയോട് കന്നം കടിക്കണേ? അമ്മാമ്മയുടെ ഭാഗക്കാർ കഷ്ടം വെച്ച് ചോദിക്കും. ആ വപ്പാ, അവൾക്ക് പ്രാന്താണ്. കന്നം കടിക്കുക എന്നാൽ വഴക്കിടലാണ്. പക്ഷേ അതിൻ്റെ കാരണം പ്രാന്താണോ? അമ്മയ്ക്കായാലും അമ്മാമ്മയ്ക്കായാലും പ്രാന്ത് വരുന്നത് ഒട്ടും നല്ല കാര്യമല്ല. പ്രാന്ത് വന്ന് അമ്മയെ പേടിക്കാൻ ആനയ്ക്കിഷ്ടമില്ല. മറീഞ്ചേടത്തി സുറായി ചേർന്നതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. അതുവരെ കൊച്ചുറോതുവിനെ കൊണ്ട് വല്ല ശല്യം ഉണ്ടായിരുന്നോ? അതവളക്കാ പിടിച്ചില്ല, അതെന്നെ കാര്യം. എന്നാലോട്ടിയപ്പാ, റോമേ സൂറായും അവളുടെ തറവാട്ടുകാരിയൊന്നല്ലോ. റോമേ സൂറായും ചേരില്ല, ഇന്നോട്ട് ചേരാനും പോണില്ല. ആനയെ കൊടുക്കുന്നത് ഈ അവസാനം പറഞ്ഞ കാര്യമാണ്. റോമയും സുറായിയും ചേരുകയില്ലെങ്കിൽ അമ്മയും അമ്മാമ്മയും തമ്മിലുള്ള വഴക്ക് നിത്യമായി തുടരുമെന്നർത്ഥം. റോമയും സുറായിയും രണ്ട് പള്ളികളാണ്. രണ്ട് പള്ളികൾ തമ്മിൽ ചേരില്ലെന്നത് ആനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയും അമ്മാമ്മയും പോലെ റോമാ കർത്താവും സുറായി കർത്താവും എന്ന് രണ്ട് തരം കർത്താവുണ്ടോ? അവർ നിത്യ വഴക്കിലാണോ? വഴക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും കൂനൻ കുരിശ് സത്യം തൊട്ട് അങ്ങനെയാണെന്നും പറയുന്നു. തള്ളേരെ ഒരു കൂനൻ കുരിശ്, കുരിശിന് കൂനുണ്ടായാൽ കർത്താവിനെ തറയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കറിയിടാവേ, അമ്മ പറഞ്ഞു. ആന ചോദിക്കാനൊന്നും പോയില്ല, എന്തിനു വെറുതെ വഴക്കുണ്ടാക്കുന്നു? റോമക്കാരുടെ പള്ളിയിലാണ് അമ്മയും ആനയും ചിന്നമ്മയും ചീയമ്മയും പോകുന്നത്. അമ്മാമ്മ മാത്രം സുറായി പള്ളിയിൽ പോകും. കുറേ കാലം നോനു അമ്മായിയും സുറായി പള്ളിയിലാണ് പോയിരുന്നത്. റോമക്കാർക്ക് കൊന്തയുണ്ട്, സുറായികൾക്ക് കൊന്തയില്ല. അമ്മാമ്മയ്ക്ക് കൊന്തയോട് പരിഹാസമാണ്. അമ്മയ്ക്ക് കൊന്തയില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല. അമ്മ കേൾക്കാൻ വേണ്ടി അമ്മാമ്മ ഉറക്കേ പാടും. കൊന്തയിട്ട മുത്തപ്പൻ കുരിശിന് പോയപ്പോൾ കൊണ്ടാടി മാത്തിരി ചക്കരപ്പം, അത് കേട്ടാൽ അമ്മയ്ക്ക് കലി വരും. അത് നിങ്ങളുടെ വീട്ടുകാരുടെ സ്വഭാവമാ, അമ്മ പറയും. അമ്മാമ്മ പൊട്ടിച്ചിരിക്കും. റോമക്കാരിയാണെന്ന് പറഞ്ഞ് അമ്മാമ്മ ആനയെയും കളിയാക്കാറുണ്ട്. എന്തുകൊണ്ടി കിടാവേ നിന്റെ കഴുത്തിൽ മാന്തളുണ്ടല്ലയോ? കഴുത്തിൽ വെന്തിങ്ങയിട്ടതിനാണ് അമ്മാമ്മ അങ്ങനെ കളിയാക്കുന്നത്. റോമക്കാർക്ക് വെന്തിങ്ങയുണ്ട്, സുറായികൾക്ക് വെന്തിങ്ങയില്ല. കഴുത്തിൽ വെന്തിങ്ങയിട്ടില്ലെങ്കിൽ അമ്മ ആനയുടെ തുട പൊന്നാക്കും. വേദോപദേശം ക്ലാസ്സിൽ മുട്ടിൽമേൽ നിർത്തും. വികാരിയച്ഛൻ വഴക്കു പറയും. കൊച്ചച്ഛൻ ലോഹയുടെ പോക്കറ്റിൽ നിന്ന് ഒരു വെന്തിങ്ങയെടുത്ത് അപ്പോൾ തന്നെ കഴുത്തിലിടിയിക്കും. വല്യമായി പള്ളിയിൽ പോകാറില്ല. വല്യമായിയെ കല്യാണം കഴിച്ചയാൾ യാക്കോബായ പള്ളിക്കാരനായിരുന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ 7 ദിവസം അയാൾ മരിച്ചുപോയി. വല്യമായിക്ക് അതോടെ യാക്കോബായ പള്ളിയിലും റോമാ പള്ളിയിലും വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നെ ചതിച്ചു എന്നാണ് വല്യമായി പള്ളികളെപ്പറ്റി പറയാറ്. അസുഖമില്ലാത്ത സമയത്തൊക്കെ കുട്ടിപ്പാപ്പൻ പള്ളിയിൽ തന്നെ ആയിരുന്നുവെന്ന് അമ്മാമ പറയുന്നു. കുട്ടിപ്പാപ്പനും പള്ളിയിലെ കൊച്ചച്ഛനും ഒന്നിച്ചു പഠിച്ചു വളർന്നവരാണ്. കുട്ടിപ്പാപ്പനും അച്ഛനാവണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്നും സൂക്കേടായതുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. കുട്ടിപ്പാപ്പൻ കുർബാനയുടെ നേരത്ത് ഹാർമോണിയം വായിച്ചിരുന്നു. കുട്ടിപ്പാപ്പന് സ്വന്തമായി ഒരു ഹാർമോണിയവും ഒരു ബുൾബുളുമുണ്ട്. ബുൾബുളിൽ ബച്ചപ്പൻ കി മൊഹബത്ത് ഹോ എന്ന ഹിന്ദി പാട്ട് കുട്ടിപ്പാപ്പൻ ആനിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ബച്ചപ്പൻ കി വരെ മാത്രമേ പഠിച്ചുള്ളൂ. അപ്പോഴേക്കും കുട്ടിപ്പാപ്പന് രോഗം കൂടുതലായി, കിടപ്പിലായി. ആനിയുടെ അപ്പന് ദൈവമില്ലത്രേ. എനിക്ക് ദൈവമില്ലാത്തോരന്മാരെ കണ്ണിന് നേരെയാ കണ്ടൂടാ എന്ന് അമ്മ ഇടയ്ക്കിടെ പറയുന്നത് അപ്പനെ പറ്റിയാണ്. ആനി അപ്പനെ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടാവും, ഓർമ്മയില്ല. 19 ദിവസം പ്രായമുള്ളപ്പോൾ കണ്ടതൊന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല. അപ്പന് ദൈവമില്ല എന്ന് ഐ റിപ്പീറ്റ് എന്നത് ആനിക്ക് വിഷമമുണ്ടാക്കുന്നു. അപ്പൻ്റെ മനസ്സ്